The process of counseling. Counseling in the പ്രക്രിയ എങ്ങനെയാണ്? നമ്മുടെ മുൻപിൽ സമയം 45 മിനിറ്റേ ഉള്ളൂ. എൻ്റെ മുൻപിൽ ധാരാളം കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നോട്ട്സ് ലഭിച്ചാൽ അത് പ്രയോജനം ചെയ്യും. ഒന്നാമതായി കൗൺസിലിയുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കുക. നാം ചിന്തിച്ചു കഴിഞ്ഞു ആ ബന്ധം എങ്ങനെ സ്ഥാപിക്കാമെന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൺസേൺ, നമ്മുടെ താല്പര്യം അവരെ അറിയിക്കുന്നു, അവരുടെ സഹതാപം സിമ്പതി കാണിക്കുന്നു, മാത്രമല്ല അവരോട് ബഹുമാനം കാണിക്കുന്നു. കൺസേൺ, സിമ്പതി, റെസ്പെക്ട്, ആദരവ്. എങ്ങനെയാണ് ആദരവ് കാണിക്കേണ്ടത് എന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നാം സ്റ്റോപ്പ് ചെയ്തത്. നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന, നാം ആരോട് സംസാരിക്കുന്നു, ആരുമായിട്ട് ഇടപെടുന്നു, അവരോട് ബഹുമാനം കാണിച്ചെങ്കിൽ മാത്രമേ ആ ബന്ധം ദൃഢമാകുകയുള്ളൂ. അവരെക്കുറിച്ച് മനസ്സിൽ ബഹുമാനമില്ലെങ്കിൽ, അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ, അവരെ വാല്യൂ ചെയ്യുന്നില്ല എങ്കിൽ അവരത് മനസ്സിലാക്കണം. അവർ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? അവർ മെല്ലെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് സഹവിശ്വാസിക്കോ അല്ലെങ്കിൽ നമ്മുടെ സഹായം ആവശ്യമുള്ള ആളിനെ നന്നാക്കുവാനായി നാം ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ്? അത് ഒന്ന്, അവരെ കേൾക്കുക, ശ്രദ്ധാപൂർവം കേൾക്കുക. ബൈ ലിസ്ണിങ് ഇൻറ്റൻലി, ശ്രദ്ധാപൂർവം കേൾക്കുന്നതിൽ കൂടെ. മറ്റൊന്ന്, ടോക്കിംഗ് പൊളൈറ്റ്ലി. പൊളൈറ്റ്ലി മീൻസ് മാന്യമായി. എന്താ നല്ല വാക്ക് പൊളൈറ്റ്ലി? മീൻസ് വിനയത്തോടെ സംസാരിക്കുക. കോപത്തിലോ ദേഷ്യത്തിലോ ഉള്ള സംസാരമല്ല, കേൾക്കുക. സംസാരിക്കേണ്ടി വരുമ്പോൾ വളരെ നമ്രതയോടെ, വളരെ ബഹുമാനത്തോടുകൂടി സംസാരിക്കുക. മൂന്നാമതായിട്ട്, മറ്റൊരാളെ ബഹുമാനിക്കുന്ന മറ്റൊരു ഘടകം നമ്മുടെ ബോഡി ലാംഗ്വേജാണ്. എന്താ ബോഡി ലാംഗ്വേജ് മീൻസ്? ബോഡി ലാംഗ്വേജ് മീൻസ് നമ്മുടെ വാക്കുകൾ കൂടാതെ തന്നെ കമ്മ്യൂണിക്കേഷൻ. ഞാനൊന്നും പറയാതെ നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ളത് മനസ്സിലാകും. എൻ്റെ കണ്ണ്, എൻ്റെ കൈകാലുകൾ, എൻ്റെ മനോഭാവം, എൻ്റെ കാലുകൾ ഇരിക്കുന്ന എന്ത് രീതി, ഞാൻ ഇരിക്കുന്ന രീതി, എൻ്റെ നോട്ടം, എല്ലാം ചിലത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്ത്? നിങ്ങളുള്ള എൻ്റെ ഇൻട്രസ്റ്റ്, എൻ്റെ താല്പര്യം, എൻ്റെ ഹൃദയം. അപ്പോൾ നമ്മുടെ മുഖഭാവം, നമ്മുടെ കൈകാലുകൾ ചലിപ്പിക്കുന്ന രീതി, നമ്മുടെ ഇരിക്കുന്നതായ രീതി, ചാരിയിരിക്കുക, മുന്നോട്ടിരിക്കുക. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ മുൻപിൽ കാലും പൊക്കി കണ്ടല്ലോ, കാല് കാലിന്മേൽ വെച്ച് പുറമോട്ട് ചരിഞ്ഞിരുന്ന് ഇങ്ങനിരുന്ന് കഴിഞ്ഞാൽ ആ ഇരിപ്പ് ഒരിക്കലും കൗൺസിലിങ്ങിന് യോഗ്യമായ ഇരിപ്പയല്ല. സ്വാഭാവികമായിട്ട് ഇന്റൻഷൻ അല്ലെ, ഇഷ്ടം വരുമ്പോൾ നാം എന്ത് ചെയ്യും? കേൾക്കാൻ ഇഷ്ടം വരുമ്പോൾ ചാരിയിരുന്നാവും മുന്നോട്ട് വരും അല്ലേ. അത് കാണിക്കുന്ന ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ അങ്ങനെ ബോഡി ലാംഗ്വേജ്. നമ്മുടെ കണ്ണുകൾ നോക്കുന്നത്, കണ്ണിൽ നോക്ക് സംസാരിക്കണം. അല്ല, അവിടെ ഇവിടെയും നോക്ക് സംസാരിച്ചാൽ അത് കൗൺസിലിങ്ങിന് ആ ബഹുമാനം വരുന്നില്ല, റെസ്പെക്ട് വരുന്നില്ല. നമ്മുടെ ടോൺ, നമ്മുടെ സൗണ്ടിൽ ആ ടോൺ പോലും സോഫ്റ്റായിട്ട് ശാന്തമായി സംസാരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ ബോഡി ലാംഗ്വേജിനെ നാം സൂക്ഷിക്കണം. അതും നമ്മുടെ ബഹുമാനത്തിൻ്റെ ഒരു, ഈ ബോഡി ലാംഗ്വേജ് ആക്ച്വലി അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. നമ്മുടെ മനസ്സിൽ ബഹുമാനം ഇല്ലെങ്കിൽ, മനസ്സിൽ അഹങ്കാരമുണ്ടെങ്കിൽ, മനസ്സിൽ ഒരു തൻ്റെയുടെ മനോഭാവം ഉണ്ടെങ്കിൽ അത് ബോഡി ലാംഗ്വേജിൽ പ്രകടമാകും. അത് മറ്റൊരാൾ പിടിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം ബോഡി ലാംഗ്വേജ് ചുമ്മാ അത് ഉണ്ടല്ലോ ആർട്ടിഫിഷ്യലായിട്ട് ചേഞ്ച് ചെയ്ത് ശരിയാകാൻ സാധിക്കത്തില്ല. പക്ഷെങ്കിൽ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ മനോഭാവത്തെ മാറ്റി നമ്മുടെ നമ്മുടെ ഉണ്ടല്ലോ സൂട്ടബിൾ, അനുയോജ്യമായ ശാരീരിക ചലനം നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊന്ന്, നമ്മുടെ ബഹുമാനം കാണിക്കുന്നത് അല്ലെങ്കിൽ ബഹുമാനം പ്രകടമാക്കുന്ന രീതി, നമ്മോട് വിഷമം പറയുന്ന, സംഘർഷം പറയുന്ന, വേദന പറയുന്ന വ്യക്തിയുടെ അതിനെ ലഘൂകരിച്ച് കാണിക്കുന്നത്. ഓ, ഇതാണ്, ഇതൊരു പ്രശ്നമൊന്നും അല്ല. അദ്ദേഹം ആ ഗൗരവത്തിൽ തന്നെ എടുക്കണം. ഒരാളൊരു വിഷയം പറയുമ്പോൾ ആ വിഷയം എത്ര ഗൗരവത്തിൽ അദ്ദേഹം പറയുമോ ആ ഗൗരവത്തിൽ തന്നെ നാമും അത് എടുക്കണം. ഗൗരവത്തെ കളയാതിരിക്കുക. മറ്റൊന്ന്, അദ്ദേഹത്തെ വിശ്വസിക്കുക, സംശയത്തോടെ വീക്ഷിക്കുന്നു. അതും മറ്റൊരാൾക്ക് മനസ്സിലാവും. നമ്മൾ ആ ആളിനെ ഇവനൊരു കള്ളനാണോ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് കേട്ടാൽ ആ ആളിന് മനസ്സിലാകും നമ്മൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം. മറ്റൊന്ന്, നമ്മുടെ ബഹുമാനം പ്രകടമാക്കുന്ന മറ്റൊരു രീതി, മറ്റൊരാളിൻ്റെ അഭിപ്രായത്തെ നാം വിലമതിക്കണം, അല്ലെങ്കിൽ അഭിപ്രായത്തെ നാം സ്വീകരിക്കണം. അദ്ദേഹം ഒരു അഭിപ്രായം പറയും, അങ്ങനല്ലേ ഇങ്ങനല്ലേ ഇല്ലേ ക്രിട്ടിസൈസ് ചെയ്യും, അതിനെ സ്വീകരിക്കണം. അവസാനമായിട്ട് നമ്മുടെ ബഹുമാനം പ്രകടമാക്കുന്ന രീതി മറ്റേ ആളിനോട് അല്ലെങ്കിൽ ഒരു കൗൺസിലിയോട് നമ്മുടെ മുൻപാകെ സഹായം തേടി വരുന്ന ആളിനോട് നമ്മുടെ ബഹുമാനം പ്രകടമാക്കുന്ന മറ്റൊരു രീതി എന്ന് പറഞ്ഞേ മെയിൻറ്റെയിനിങ് കോൺഫിഡൻഷ്യാലിറ്റി, കോൺഫിഡൻസ് ആയിട്ട് സൂക്ഷിക്കുക. രഹസ്യത്തെ നാം പരസ്യമാക്കുക. ഏതെങ്കിലും കാരണവശാൽ നാം മറ്റൊരാളിൻ്റെ സംഘർഷം, മറ്റൊരാളിൻ്റെ വേദന നമ്മോട് പറഞ്ഞത് പരസ്യമാക്കിയാൽ ഒരിക്കൽ പോലും പിന്നെ അദ്ദേഹം നമ്മോട് തൻ്റെ വിഷമമോ വിവരങ്ങളോ പറയുവാൻ താല്പര്യം കാണിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് നിലയിൽ മൂന്ന് കാര്യങ്ങൾ ചിന്തിച്ചു. എന്തൊക്കെയാണ് ചിന്തിച്ചത്? നമ്മുടെ കൺസേൺ, നമ്മുടെ സിമ്പതി, നമ്മുടെ റെസ്പെക്ട്, ഇങ്ങനെ ആ ബന്ധം സ്ഥാപിക്കുക. ഒരു കാര്യം കൂടെ ഉണ്ട്, എന്തോ റെസ്പെക്ടിൻ്റെ പോയിന്റ്സ് അല്ലേ, നമ്മുടെ ബഹുമാനം പ്രകടമാകുന്ന രീതികൾ അല്ലേ. ഒന്ന്, ലിസ്ണിങ് ടു ദം ഇൻറ്റൻലി, ശ്രദ്ധാപൂർവം അവരെ കേൾക്കുക. ടോക്കിംഗ് പൊളൈറ്റ്ലി, വിനയപൂർവം സംസാരിക്കുക. നമ്പർ 3, സൂട്ടബിൾ ബോഡി ലാംഗ്വേജ്, അനുയോജ്യമായ ബോഡി ചലനം. 4, ഷോയിങ് സീരിയസ്നെസ് ടു കൗൺസിലിംഗ് പ്രോബ്ലംസ്, കൗൺസിലുടെ പ്രോബ്ലംസിനെ സീരിയസ് ആയിട്ട് എടുക്കുക, ലളിതമാക്കി കളയാൻ പാടില്ല. ട്രസ്റ്റിംഗ് ദ കൗൺസിലി, നമ്പർ 5, കൗൺസിലിയെ വിശ്വസിക്കുക. നമ്പർ 6, അക്സെപ്റ്റിംഗ് കൗൺസിലി സജഷൻ ആൻഡ് ക്രിറ്റിസിസം, കൗൺസിലിയുടെ സജഷൻസോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുക. 7, മെയിൻറ്റെയിനിങ് കോൺഫിഡൻഷ്യാലിറ്റി, വളരെ രഹസ്യമായി വളരെ പേഴ്സണലായി ഒരാളിൻ്റെ പ്രയാസം കേട്ടാൽ ആ ആളിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കുക. അതിന് എക്സെപ്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും, ചില സന്ദർഭത്തിൽ നാം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും, അത് എക്സ്ട്രീം എക്സെപ്ഷണൽ കേസസിൽ മാത്രം. നാലാമത്തെ കാര്യം എന്ത്? എസ്റ്റാബ്ലിഷ് റാപ്പോർട്ട്സ് വിത്ത് എ കൗൺസിലിംഗ് സിൻസിയറിറ്റി, സിൻസിയറിറ്റി മീൻസ് ആത്മാർത്ഥത, ഓണസ്റ്റി, നമ്മുടെ ആത്മാർത്ഥത. ആത്മാർത്ഥത മീൻസ് എന്താണ്? നാം ഈ കൗൺസിലിയുമായിട്ട് ഇടപെടുമ്പോൾ നമ്മിൽ യാതൊരു കപടവും ഉള്ളതായിട്ട് കൗൺസിലിക്ക് ബോധ്യമാകാൻ പാടില്ല. ബോധ്യമാകാൻ മീൻസ് തോന്നാൻ പാടില്ല, നമ്മൾ കപടം ഉണ്ടാകാൻ പാടില്ല. നാം പറയുന്നതും നാം ഇടപെടുന്നതും തികഞ്ഞ ആത്മാർത്ഥതയിലാണെന്ന് തനിക്ക് ബോധ്യമാകണം. യാതൊരു ഹിഡൻ മോട്ടീവ് ഉണ്ടാകാനായിട്ട് പാടില്ല. ഇതും നാം പറയാതെ തന്നെ വേറാർക്കും മനസ്സിലാവും. നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ ഹൃദയത്തിലെ ഇരിപ്പ് വേറൊരാൾക്ക് മനസ്സിലാകും വേഗം. ഏതെല്ലാം കാര്യത്തിൽ ആത്മാർത്ഥത വേണം? രണ്ടു മൂന്ന് വിഷയങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ യോഗ്യതയിൽ ആത്മാർത്ഥത കാണണം, ഇല്ലാത്ത യോഗ്യത പറയുവാനായിട്ട് പാടില്ല. മറ്റൊന്ന്, നമ്മുടെ കഴിവുകേടിനെ കുറിച്ച് നമുക്ക് ആത്മാർത്ഥത വേണം. മീൻസ് നമുക്ക് ചില കഴിവുകേടുണ്ടല്ലോ, ഇല്ലാത്ത കഴിവ് ഉണ്ടെന്ന് നമ്മൾ നടിക്കുവാനായിട്ട് ഭാവില്ല. അപ്പോൾ അങ്ങനെ നടിക്കുമ്പോൾ നമ്മളൊരു കള്ളനാണെന്ന് മറ്റൊരാളിന് തോന്നും. അപ്പോൾ ഇദ്ദേഹത്തോട് സംസാരിച്ച ശരിയല്ല, ഇവൻ ആത്മാർത്ഥമുള്ളതല്ലെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ലിമിറ്റേഷൻസ്, നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, ചില കാര്യങ്ങൾ അറിയത്തില്ല, തുറന്നു പറയണം അറിയത്തില്ല, നമുക്ക് ചില ജീവിതത്തിൽ ചില പരാജയങ്ങൾ സംഭവിച്ചിരിക്കുക എന്നെങ്കിലും കാലത്ത്. ഇതൊക്കെ മറച്ചു വെച്ച് നാം ഒരു ഉണ്ടല്ലോ ഒരു ഷോ നടത്തുവാനായിട്ട് പാടില്ല. അതൊന്ന്, നമ്മുടെ ലക്ഷ്യത്തിൽ ആത്മാർത്ഥത. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ, ഒരു ക്രിസ്ത്യൻ കൗൺസിലർ എന്ന നിലയിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, ആ വ്യക്തി രക്ഷിക്കപ്പെടണം, ദൈവജനപ്രകാരം ജീവിക്കണം, ദൈവജനപ്രകാരം അവന് ജീവിതം രൂപാന്തരപ്പെടണം, യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടെ അവന് അനുരൂപമായി രൂപപ്പെടണം. മറ്റൊരു ലക്ഷ്യം നമുക്ക് പാടില്ല, മറ്റൊരു മോട്ടീവ് നമുക്ക് പാടില്ല. അദ്ദേഹത്തെ ആത്മാർത്ഥത നമുക്ക് നാല് കാര്യങ്ങൾ ചിന്തിച്ചു. ഒരു കാര്യത്തിൽ ടു എസ്റ്റാബ്ലിഷ് കൗൺസിലിങ്ങിൻ്റെ പ്രോസസ്സിലെ ഒന്നാമത്തെ കാര്യം ഒരു നല്ല ബന്ധം സ്ഥാപിക്കും. ഈ ബന്ധമില്ലാത്തിടത്തോളം ഒരു കാര്യം ഓർമ്മയില്ല. ഞാൻ അവരെ ഓർപ്പിച്ചു, പല സഭകളിലും ബന്ധമില്ല, എൽഡേഴ്സ് വിശ്വാസിയുടെ മധ്യത്തിൽ ബന്ധമില്ല, സുവിശേഷകന്മാർ വിശ്വാസിയുടെ മധ്യത്തിൽ ബന്ധമില്ല. ബന്ധമില്ലെന്നല്ല, കാണും ചിരിക്കും കൈകൊടുക്കും, അതല്ല പറഞ്ഞത്. ഹൃദയ ഹാർട്ട് ടു ഹാർട്ട് ബന്ധമില്ല. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പറയാൻ ആരും ആഗ്രഹിക്കുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തം അറിയും, അതുകൊണ്ട് പറയത്തില്ല. എല്ലാം വെച്ച് നീറി പവഞ്ഞു കഴിഞ്ഞു കേൾക്കാൻ ആരുമില്ല, ആരോട് പറയും, ഇതെല്ലാം ബന്ധമില്ലാത്തതാണ്. ഈ ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ കൺസേൺ, പിന്നെ സിമ്പതി, റെസ്പെക്ട് ആൻഡ് സിൻസിയറിറ്റി. ഒരു കാര്യം മനസ്സിലാക്കണം, കൗൺസിലിംഗ് നമ്മുടെ മുൻപിൽ വരുന്ന വ്യക്തി നമ്മെ എന്ത് ചെയ്യും, ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. നാം അദ്ദേഹത്തെ ഇവാലുവേറ്റ് ചെയ്യും മുൻപ് തന്നെ നമ്മെ അദ്ദേഹം ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്യുക മീൻസ് നമ്മെ വിലയിരുത്തും. അദ്ദേഹത്തിന് തോന്നുക ഇവൻ ഇദ്ദേഹം ശരിയല്ലെന്ന് തോന്നിയാൽ അവിടെ വച്ച് കൗൺസിലിംഗ് തീർന്നു പോകും. അടുത്ത് സംഭവിക്കേണ്ടത്, കൗൺസിലിംഗ് പ്രോസസ്സിൽ രണ്ടാമത് സംഭവിക്കേണ്ടത്, ഇപ്പോൾ നാം ബന്ധം സൂക്ഷിച്ചു അല്ലെങ്കിൽ ബന്ധം എന്ന് പറഞ്ഞേ ബന്ധം ഉണ്ടാക്കി, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി, പിന്നെ സംഭവിക്കേണ്ടത് എന്താണ്? പിന്നെ സംഭവിക്കേണ്ടത് നാം അദ്ദേഹം പ്രതീക്ഷിക്കുന്ന എന്താണ്? നമുക്കറിയാം ഏതു വ്യക്തിയും, പ്രശ്നമുള്ള വ്യക്തി പ്രതീക്ഷിക്കുന്ന എന്താണ്? എന്തെങ്കിലും ഒരു പരിഹാരം, ഒരു ആശയ്ക്കുള്ള വാക്കാണ്. അപ്പോൾ നാം ചെയ്യേണ്ടതും അതുതന്നെയാണ്. എന്ത്? ഇൻസ്റ്റിൽ ഹോപ്പ് ഇൻ ദ കൗൺസിൽ. നമ്മുടെ മുൻപിൽ വന്ന വ്യക്തിയിൽ ഒരു പ്രതീക്ഷ, ഒരു ആശ എന്താ പറഞ്ഞ ഇൻസ്റ്റിൽ ഇടണം, കൊടുക്കണം. എന്ന് പറഞ്ഞ ആശ മീൻസ് അവന് ബോധ്യമാകണം ഇതിന് പരിഹാരമുണ്ട്, ഇതിന് ഒരു സൊല്യൂഷനുണ്ട്, ആശയ്ക്കുള്ള പ്രതീക്ഷയ്ക്കുള്ളൊരു വഴി കൊടുക്കണം. ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, പ്രത്യാശ, പ്രതീക്ഷ, ഹോപ്പ് വലിയ മാറ്റം നമുക്ക് വരുത്തുന്നതാണ്. ഒരു വ്യക്തിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെന്താ സംഭവിക്കുന്നേ? നിരാശാജനകമായ ജീവിതമാണ്. പ്രതീക്ഷ ലഭിക്കുമ്പം അവിടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. പ്രതീക്ഷ സന്തോഷമുളവാക്കും. അങ്ങനെയുള്ള വാക്യങ്ങൾ ആ വിഷയത്തിൽ വായിച്ചിട്ട് മുന്നോട്ട് പോവാം. പ്രത്യാശ, ആശ തരുന്ന ഉണ്ടല്ലോ വ്യതിയാനങ്ങൾ, അതിൻ്റെ ഇഫക്റ്റ്, പ്രതീക്ഷയുടെ വാക്കുകൾ, ആശയുടെ വാക്കുകൾ, വേർഡ്സ് ഓഫ് ഹോപ്പ്, ഏതെല്ലാം വ്യതിയാനങ്ങൾ, ഏതെല്ലാം റിസൾട്ട്സ് ഉണ്ടാക്കുന്നു എന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ, പ്രോവർബ്സ് സദൃശവാക്യങ്ങൾ 10:28 സദൃശവാക്യങ്ങൾ 10:28.
നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു.
സന്തോഷമാകുന്നു, അത് പ്രൊഡ്യൂസസ് ജോയ്. ഹോപ്പ് പ്രൊഡ്യൂസസ് ജോയ്, സന്തോഷത്തെ കൊടുക്കും. ഓക്കെ, വേറൊരു വാക്യം കൂടെ, 2 Corinthians 2:12.
ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ
പ്രാഗൽഭ്യത്തോടെ, പ്രത്യാശയുള്ളവരായി പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നല്ലേ. അപ്പോൾ പ്രത്യാശ പ്രാഗൽഭ്യത്തെ ഉളവാക്കും. പ്രാഗൽഭ്യം മീൻസ് കോൺഫിഡൻസ്, നല്ല ഉറപ്പ്, നല്ല ധൈര്യം. വേറെ വാക്യം, Romans 8:25 വായിച്ചു. Romans 8:25.
നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു, എങ്കിലോ അതിനായി ക്ഷമയോടെ
കാത്തിരിക്കുന്നു. ക്ഷമയോടെ കാത്തിരിക്കുന്നു. പ്രത്യാശ എന്തുളവാക്കും? വേർഡ്സ് ഓഫ് ഹോപ്പ്, പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് വരുതുമ്പം. ഈ വായിച്ച റെഫറൻസുകളിലെ ഹോപ്പും ഇത് നമ്മുടെ കോണ്ടക്സ്റ്റിലെ ഹോപ്പും ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഐഡിയ, വേർഡ്സ് ഓഫ് ഹോപ്പ്, ആശയുള്ള വാക്കുകൾ, നമ്മുടെ മുൻപിൽ വരുന്ന വ്യക്തിക്ക് പ്രതീക്ഷ നാം കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാണ്. He will wait. ക്ഷമയോടെ കാത്തിരിക്കും. ഓക്കെ, മറ്റൊരു വാക്യം കൂടെ, Hebrews 6:19.
ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ.
ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ നങ്കൂരമാണ്. നങ്കൂരം ഉദ്ദേശിക്കുന്നത് അത് ഉറപ്പ് തരുന്നു, സ്റ്റെബിലിറ്റി തരുന്നു. ഹോപ്പ് ഗീവ് സ്റ്റെബിലിറ്റി ആൻഡ് കൺസിസ്റ്റൻസി, ഉറപ്പ് തരുന്നു. ഒരു വാക്യം കൂടെ, 1 Timothy 4:10.
അതിനായി തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടി.
ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. അപ്പോൾ പ്രത്യാശ അത് അധ്വാനിക്കുവാൻ പ്രേരിപ്പിക്കും, ഉത്സാഹം തരുവാനായിട്ട് സാധിക്കും. അപ്പോൾ കൗൺസിലർ, ഒരു ക്രിസ്ത്യൻ കൗൺസിലർ, ബിബ്ലിക്കൽ കൗൺസിലർ, നാം മറ്റൊരാളെ സഹായിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹവുമായി നല്ല ബന്ധം സൂക്ഷിക്കുക. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പ്രതീക്ഷയുടെ വാക്കുകൾ കൊടുക്കണം, ആശയുടെ വാക്കുകൾ കൊടുക്കണം. എങ്ങനെയുള്ള ആശയുടെ വാക്കുകൾ കൊടുക്കണം? ഓ, അന്ന് സാരമില്ല ബ്രദറെ, ഇതെല്ലാം അങ്ങ് ശരിയാകും എന്ന് പറഞ്ഞ മതിയോ? ഈ സാധാരണ നമുക്കറിയാം ചില റേഡിയോ പ്രോഗ്രാംസിലും മറ്റു ചില ഉണ്ടല്ലോ പ്രീച്ചേഴ്സൊക്കെ പറഞ്ഞ പോലെ, സാരമല്ല ബ്രദറിന് ഗൾഫിൽ പോകണോ, വണ്ടി വേണോ, ഏത് കളറിലെ വണ്ടി വേണം?
പ്രാർത്ഥിച്ചാൽ മതി ശരിയാകും.
ഇങ്ങനെയുള്ള ആശ കൊടുക്കാമോ? ആശ കൊടുക്കുമ്പോൾ, ഹോപ്പ് കൊടുക്കുമ്പോൾ എങ്ങനെയുള്ള ഹോപ്പ് ആയിരിക്കണം? ഈ നിലയിലുള്ള വ്യാജ ഹോപ്പ് ആകുവാനായിട്ട് പാടില്ല. രണ്ടു മൂന്ന് കാര്യങ്ങളാണ് അത് അത് ചിന്തിക്കേണ്ടതാണ്. എന്തെങ്കിലും പറഞ്ഞ് വേറൊരാളിനെ ആശ്വസിപ്പിക്കാൻ സാധിക്കത്തില്ല. പിന്നെ അത് നമ്പർ വൺ റിലയബിൾ ആയിരിക്കണം. റിലയബിൾ മീൻസ് വിശ്വാസ്യം ഇല്ലേ, വിശ്വാസ്യമായിരിക്കണം, റിലയബിൾ ആയിരിക്കണം. ചുമ്മാതെ മനസ്സിൽ നമ്മൾക്ക് വിചാരിക്കുന്ന ഊഹിക്കുന്ന ആ ആശ്വാസവാക്കോ പ്രതീക്ഷാവാക്കോ പറഞ്ഞ് അദ്ദേഹത്തെ നിരാശപ്പെടുത്താനായിട്ട് പാടില്ല. മാത്രമല്ല അത് റിയലിസ്റ്റിക് ആയിരിക്കണം. എന്താ റിയലിസ്റ്റിക് മീൻസ് ഉദ്ദേശിക്കുന്നത്? അത് യാഥാർത്ഥ്യമായി. കാരണം നാം ബൈബിൾ വായിക്കുന്നുണ്ട്, വളരെ വ്യക്തമായി റോമൻസ് 8:28 എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. എന്നുവെച്ചാൽ എല്ലാം നന്മ അല്ല, ചില 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 കാര്യങ്ങൾ എല്ലാം not everything good for every individual. അപ്പോൾ ചില എല്ലാ വ്യക്തികൾക്കും എല്ലാം നല്ലതല്ല, എല്ലാ കാര്യവും എല്ലാവർക്കും നല്ലതല്ല, ചില കാര്യങ്ങൾ അത് റിയലിസ്റ്റിക്. അപ്പോൾ ആശ കൊടുക്കുമ്പോൾ നാം അത് വചനപ്രകാരമുള്ള സത്യമായിരിക്കണം, വചനത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ പ്രത്യാശയുടെ വാക്ക് ആയിരിക്കണം. മാത്രമല്ല അത് റിയലിസ്റ്റിക് ആയിരിക്കണം, യാഥാർത്ഥ്യമായിരിക്കണം. എക്സാജറേറ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങൾ പറയുവാനായിട്ട് പാടില്ല. ഇത്രയും മനസ്സിലായോ? ദ പ്രോസസ് ഓഫ് കൗൺസിലിംഗ്, എസ്റ്റാബ്ലിഷ് എ റാപ്പോർട്ട്, പിന്നെ ഇൻസ്റ്റിൽ ഹോപ്പ് ഇൻ ദ കൗൺസിലിംഗ്. ഇതെങ്ങനെ സാധിക്കും? എങ്ങനെ പ്രതീക്ഷ? നമ്മുടെ മുൻപിൽ മാനസിക സംഘർഷമോ ചോദ്യങ്ങളോ മനോഭാരമോ ഉള്ള വ്യക്തി മുൻപിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആശയുടെ വാക്കുകൾ എങ്ങനെ കൊടുക്കാൻ സാധിക്കും? രണ്ട് കാര്യങ്ങൾ അതിൽ പ്രത്യേകം മനസ്സിലാക്കണം, രണ്ടല്ല മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ആ വ്യക്തി, നമ്മുടെ മുൻപിൽ വന്ന വ്യക്തി, അവൻ എന്തെങ്കിലും പ്രതീക്ഷ മനസ്സിൽ വരണമെങ്കിൽ, പ്രത്യാശ വരണമെങ്കിൽ, അവൻ ആദ്യം എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? നോക്കിയാ വാക്യം 1 Timothy 1:1, 1 Timothy 2:1
നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു,
നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു, our hope is Christ himself. അപ്പോൾ ഒരു വ്യക്തി അവൻ നമ്മുടെ അവൻ അവന് ആശ കിട്ടുവാൻ അവന്റെ ഹൃദയത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ ഉദിക്കണമെങ്കിൽ ആദ്യം സംബന്ധിക്കേണ്ടത് എന്താണ്? യേശു ക്രിസ്തുവിനെ കാണും. പറഞ്ഞു വരുമ്പോഴെല്ലാം ആദ്യം എവിടെ വരുന്നു? രക്ഷ, വീണ്ടും ജനനം, യേശു ക്രിസ്തുവിനെ കാണുക. കർത്താവില്ലാത്ത, യേശു ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തിക്ക് ദുഷ്ടന് യാതൊരു പ്രത്യാശയും ഇല്ല, യാതൊരു ഹോപ്പിനും വകയില്ല. യേശു ക്രിസ്തുവിനെ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, ക്രിസ്തുവുമായിട്ടുള്ള ആ അടുത്ത ബന്ധമുണ്ടാകുക, അതിനവനെ സഹായിക്കുക. നമ്പർ വൺ. അടുത്തത് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പ്രത്യാശയുടെ വാക്കുകൾ, പ്രത്യാശയുടെ വിചാരങ്ങൾ, ആലോചനകൾ ഉണ്ടാകണമെങ്കിൽ എന്താ വിഷയമാണ് അടുത്തത്? എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവവചനത്തെ അവനെ പഠിപ്പിക്കും. ഞാൻ ഈ പറഞ്ഞതൊക്കെ വളരെ എലാബറേറ്റ് ചെയ്യേണ്ട വിഷയങ്ങൾ, ഇതൊക്കെ ഒരു നിമിഷം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ സംഭവിക്കുന്ന കാര്യമല്ല. ഇതൊക്കെ സ്ലോലി ഗ്രാജുവലി സംഭവിക്കേണ്ട കാര്യമാണ്. ഒരു വ്യക്തി അവൻ യേശു ക്രിസ്തുവിനെ അറിയണം. പ്രത്യാശ ക്രിസ്തുവാണ് പ്രത്യാശ. മാത്രമല്ല അവൻ ദൈവവചനം പഠിക്കണം. കാരണം നമുക്കുള്ള പ്രത്യാശ വചനത്തിന്റെ അടിസ്ഥാനം, നമ്മൾ നേരത്തെ ചിന്തിച്ചു, അത് ബൈബിൾ ബേസ്ഡ് ആയിരിക്കണം. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടാത്ത ആശയല്ല അത്, വെറും വ്യാമോഹം അല്ലെങ്കിൽ വെറും അസംഷനാണ്, വെറും ഊഹമാണ്, വെറും അഭിപ്രായവും ആഗ്രഹവും മാത്രമാണ്. അപ്പോൾ അവരെ, യു നീഡ് ടു ഹെൽപ് ദം ലേൺ ദ ഡോക്ട്രിൻ, ലേൺ ദ വേർഡ്, help them to grow in the relationship with Christ, as adim parna, and provide godly example. Godly example means enda anubhavam, mattullavar anubhavam, pratyasha praapicha idu polulla sangharsha samayathe jeevithathil samadhanam aashwasavum praapicha anubhavangal paranju avante manasil endiyan sadhikkum, pratyasha kodukkuvanayittu sadhikkum. chirikku pannadellam chindichathu instill hope in the counsel, in the counseling. Or counseling, or vyaktiyil ആശ പ്രദാനം ചെയ്യുക. അവന് മനസ്സിലാകണം എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, എനിക്ക് ഉത്തരമുണ്ട്, എനിക്ക് ആൻസറുണ്ട് എന്ന് അവന് മനസ്സിലാകത്തക്കവണ്ണം അവനെ പഠിപ്പിക്കണം, അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാം സ്റ്റെപ്പ്, ഫസ്റ്റ് ഗെറ്റ് മാക്സിമം ഇൻഫർമേഷൻ അബൌട്ട് ദ കൗൺസിലിംഗ്. അടുത്തതാണ് നമ്മുടെ മുൻപിൽ വന്ന വ്യക്തിയെ കുറിച്ച് വിവരങ്ങൾ ആവശ്യമാണ്. അദ്ദേഹത്തെ കേട്ടു, അദ്ദേഹത്തിന് ചില പ്രതീക്ഷാ വാക്കുകൾ കൊടുത്തു. പിന്നെ നാം ചെയ്യേണ്ടത്, അവിടെ കൗൺസിലിംഗ് പൂർത്തിയാകുന്നില്ലല്ലോ, ഇദ്ദേഹത്തിന്റെ മനസ്സിലെ അറിയണം. കാരണം അനുഭവങ്ങൾ കാണിക്കുന്നത് നാം ഒക്കെ ചെയ്യുന്നത് ആരും ഒന്നും എപ്പോഴും എല്ലാം പറയുകയില്ല, മാക്സിമം കുറച്ചൊക്കെ പിടിച്ചു വയ്ക്കും. പിടിച്ചു വയ്ക്കത്തില്ലേ, എല്ലാം പറയുമോ? കുംഭസാരമാന്നേ പോലും, ഈ പള്ളിയിലൊക്കെയുള്ള കുംഭസാരമാന്നേലും പോലും പറയുമോ? എല്ലാം പറയുകയില്ല, നമ്മൾ ആരും പറയത്തില്ല. ജനറലി എല്ലാവരും എങ്ങനെങ്കിലും കുറച്ചൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യം, നമ്മുടെ കുറ്റം അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ പെടുന്ന വിഷയങ്ങളൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് കൗൺസിലർ, ഞാനും നിങ്ങളും കൗൺസിലർ, മറ്റൊരാളെ റിയലായിട്ട് കൗൺസിൽ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ടാൽ മാത്രം പോരാ, പിന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള സമ്പൂർണ്ണ ആവോളം അനേക വിവരങ്ങൾ ശേഖരിക്കേണ്ടത്, ലഭിക്കേണ്ടത് ആവശ്യമായിരിക്കും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ കൗൺസിലിംഗ് തെറ്റായി. നമുക്കറിയാം, യോബിന് മാനസിക സംഘർഷം, ജീവിതത്തിൽ ഭാരം വന്നപ്പോൾ പല കൗൺസിലേഴ്സ് വന്നു അല്ലേ. അവരെന്താ വന്ന് ചെയ്തത്? ആ വാക്യം ഒന്ന് വായിച്ചാൽ, യോബ് പറയുന്ന വാക്യങ്ങൾ, യോബ് 19 അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ച് നോക്കുക. വായിച്ചത് യോബ് 19:1-3 വരെ.
അതിന് യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും. ഇപ്പോൾ 10 നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു. എന്നോട് കാഠിന്യം കാണിക്കുവാൻ നിങ്ങൾക്ക് ലജ്ജയില്ല. ഞാൻ തെറ്റിപ്പോയത് വാസ്തവം എന്ന് വരികിൽ എൻ്റെ തെറ്റ് എനിക്ക് തന്നെ അറിയാം. നിങ്ങൾ സാക്ഷാൽ എനിക്ക് വിരോധമായി വലിപ്പം ഭാവിച്ച് എൻ്റെ അപമാനത്തെക്കുറിച്ച് എന്നെ ആക്ഷേപിക്കുന്നുവെങ്കിൽ ദൈവം എന്നെ മറിച്ചു കളഞ്ഞ്.
ഇയോബിനെ ആശ്വസിപ്പിക്കാൻ ചെന്നതല്ല കൗൺസിലേഴ്സ്. പക്ഷെ ഇയോബ് എന്താ പറഞ്ഞത്? നിങ്ങളെന്നെ എത്രത്തോളം ഇങ്ങനെ എന്നെ വ്യസനിപ്പിക്കും, നിങ്ങളെന്നെ മൊഴികളാൽ എന്നെ തകർക്കും, നിങ്ങളെന്നെ നിന്ദിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് ശരിയായ ഇൻഫർമേഷൻസ് കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റിപ്പോ. വേറൊരു സംഭവം അറിയാം, ഏലി ഹന്നയെക്കുറിച്ച് തെറ്റിദ്ധരിച്ചു. ഏലി വാചകളും മദ്യപിച്ചാണ്. കാരണം അവരെക്കുറിച്ചുള്ള ആ വ്യക്തമായ ഇൻഫർമേഷൻ എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? വി നീഡ് ടു ഗെറ്റ് മാക്സിമം ഇൻഫർമേഷൻ അബൌട്ട് ദ കൗൺസിലിംഗ്. ആ കൗൺസിലിയെക്കുറിച്ചുള്ള ആവോളം വിവരങ്ങൾ നാം ശേഖരിക്കണം. എന്തെല്ലാം വിവരങ്ങൾ ശേഖരിക്കണം? പല കാര്യങ്ങൾ ശേഖരിക്കണം. ഒന്ന്, അവൻ്റെ ശാരീരികമായ വിവരണങ്ങൾ വേണ്ട, നമുക്കറിയേണ്ടതുണ്ട്. പക്ഷേ ഒരു വ്യക്തിയുടെ പ്രോബ്ലംസിന് പല കാരണങ്ങളാണ്. ഉറക്കത്തെക്കുറിച്ച് നോക്കണം, നമുക്കറിയാം ഉറങ്ങിയില്ലെങ്കിൽ ക്ഷീണം വരും. ഉറങ്ങാത്ത വ്യക്തി കോപിക്കത്തില്ലേ, ഉറങ്ങാത്ത വ്യക്തി തെറ്റ് വിളിച്ച് പറയും. അപ്പോൾ നമുക്കറിയേണ്ടിയിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ഉറക്കം എങ്ങനെയാണ്, ശരിയായ ഉറക്കമുണ്ടോ. ഉറങ്ങാത്തത് ഇറിറ്റേറ്റഡ് ആകും, പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ഉറക്കത്തെക്കുറിച്ച് അന്വേഷിക്കണം, ഭക്ഷണത്തെക്കുറിച്ച് അന്വേഷിക്കണം. കാരണം ചില ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ സ്വഭാവത്തിനൊക്കെ ഉണ്ടല്ലോ, അത് മാനസികവും ശാരീരികവുമായ വ്യത്യാസത്തിന് കാരണമാകും. മാത്രമല്ല അവരുടെ എക്സസൈസിനെ കുറിച്ച് അന്വേഷിക്കണം, കൂടാതെ അവരുടെ രോഗത്തെക്കുറിച്ച് അന്വേഷിക്കണം. എന്ത് രോഗമുണ്ട്? ചില രോഗങ്ങൾ തന്നെയും മാനസിക സംഘർഷം കൂട്ടുന്ന രോഗമാണ് അല്ലേ. ചില രോഗങ്ങളുണ്ടല്ലോ, ചിലർക്ക് എന്തൊക്കെ രോഗങ്ങളാണ്? ഷുഗർ കൂടിയാൽ എന്ത് രോഗം വരും? ഇല്ലേ, ആ പ്രോബ്ലം ഇവിടെ ഇല്ലായിരിക്കും അല്ലേ. ഞാൻ കേട്ടിട്ടുള്ളൂ, എനിക്ക് ഇല്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ടെൻഷൻ ഉണ്ടാകും, അവ അവരെന്തെങ്കിലുമൊക്കെ കോപത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് സംസാരിക്കും. ഓക്കെ, അതുകൊണ്ട് രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കണം, അവരുടെ മരുന്നിനെക്കുറിച്ച് മനസ്സിലാക്കണം. എന്ത് മരുന്നാണ് കഴിക്കുന്നത്? കാരണം കഴിക്കുന്നതിലെ മരുന്ന് അവരുടെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് റിയാക്ഷനെയോ ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ശാരീരികമായ ചില ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. പിന്നെ അവരുടെ റിസോഴ്സസ് മനസ്സിലാക്കണം. എന്താ റിസോഴ്സസ് ഉദ്ദേശിക്കുന്നത്? മലയാളത്തിൽ എന്ന് പറയാൻ സാധിക്കും റിസോഴ്സസ്, അവരുടെ എന്താ നല്ല മലയാളം പറഞ്ഞു റിസോഴ്സസ്, സ്രോതസ്. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സാമ്പത്തിക നിലവാരം, എന്ത് പരിജ്ഞാനമുണ്ട്, എന്ത് പരിജ്ഞാനമില്ല. ഏറ്റവും ഉപരിയായിട്ട് അവരുടെ രക്ഷ, അവരുടെ ആത്മരക്ഷയെ സംബന്ധിച്ചുള്ള റിസോഴ്സസ്, രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ, ആത്മീയമായിട്ട് വളർന്നതാണോ അല്ലയോ, പക്വതയുള്ള ആളാണോ അല്ലയോ, ഈ കാര്യം അന്വേഷിക്കേണ്ട ആവശ്യം. മാത്രമല്ല അവരുടെ വികാരത്തെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ആവശ്യമാണ്. അവരുടെ വികാരം പെട്ടെന്ന് കോപിക്കുന്ന ആളാണോ അല്ലയോ, വേഗം ഡിപ്രഷൻ ആകുന്ന ആളാണോ അല്ലയോ, അവരുടെ പ്രവൃത്തിയെ കുറിച്ച്, അവരുടെ ആക്ഷൻസിനെ കുറിച്ച്, എന്ത് ജോലി ചെയ്യുന്നു, ഏത് കാര്യങ്ങൾ ചെയ്യുന്നു, ഈ കാര്യങ്ങളെ കുറിച്ച് അറിയേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളത് അവരുടെ ചിന്ത, അവരുടെ കൺസെപ്റ്റ് മീൻസ് അവരുടെ ആശയം, ഓക്കെ, അവരുടെ മനോഭാവം, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മനോഭാവം എങ്ങനത്തേതാണ്, ഈ ഇൻഫർമേഷൻ നാം എടുക്കേണ്ടത്. കാരണം മനോഭാവത്തിന് വളരെ പ്രസക്തിയുണ്ട്. ചിന്ത മനസ്സിൽ കൂടെ എപ്പോഴും പോകുന്ന ചിന്ത എന്താണ്, ഏത് നിലയിലുള്ള മനോഭാവത്തിന്റെ ഉടമയാണ്, ഈ കാര്യങ്ങളുടെ ഇൻഫർമേഷൻ എടുക്കേണ്ടത് ആവശ്യമാണ്. ശാരീരികമായ വിഷയങ്ങൾ, റിസോഴ്സസ്, ഇമോഷൻസ്, ആക്ഷൻസ്, കൺസെപ്റ്റ്സ്. ഇനി ഒന്നുകൂടെ ഉണ്ട്, ഹിസ്റ്റോറിക്കൽ എന്ന് പറയാം ഹിസ്റ്റോറിക്കൽ ഡേറ്റ മീൻസ് ആ വ്യക്തിയുടെ ചരിത്രം അല്ലേ, ആ വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലം, ആ വ്യക്തിയുടെ സ്കൂളിലെ ജീവിത രീതി, അല്ലെങ്കിൽ പഠിച്ച സ്ഥലം, ജോലി സ്ഥലം, ആ വ്യക്തിയുടെ ആകമാന ചരിത്രത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടാകേണ്ടത്. നിങ്ങൾ ചിന്തിക്കുക, ഇത് ഭയങ്കര പരിപാടിയല്ല, ഇത്രയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് രണ്ടു നിലയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, ഒരു വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ എന്തിനു സാധിക്കുന്നു, കാലാന്തരത്തിൽ നമുക്ക് ഒരു ഒരു ഫോം ഉണ്ടാക്കാനായിട്ട് സാധിക്കും, ഒരു ചോദ്യാവലി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആ ചോദ്യാവലി ഉണ്ടാക്കി വേറെ ഇതൊന്ന് ഫില്ല് ചെയ്യാൻ പറയും. അപ്പോൾ അതിനകത്ത് ഉള്ള ഗുണം വളരെ ക്വയറ്റായി താൻ ചിന്തിച്ച് എല്ലാ ചോദ്യങ്ങളും ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. അതൊന്ന്. രണ്ടാമതായിട്ട് നാം ചോദിക്കാം, ചോദിച്ച് യോഗ്യമായ അനുയോജ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ എന്താ പറയുന്നത്, ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. പിന്നെ ഒന്നുകൂടുണ്ട്, രണ്ടു നില, മൂന്ന് നില ചെയ്യാം. യൂസിങ് എ പ്രിസ്ക്രൈബ്ഡ് ഫോം, ആൻഡ് സെക്കൻഡ്ലി ബൈ ആസ്കിംഗ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ്. നമ്പർ 3, ബൈ ഒബ്സർവിംഗ് നോൺ വെർബൽ ഇൻഫർമേഷൻ. എന്താ നോൺ വെർബൽ ഇൻഫർമേഷൻ പറഞ്ഞത്? നേരത്തെ സൂചിപ്പിച്ച ബോഡി ലാംഗ്വേജ്, എങ്ങോട്ടാണ് നോക്കുന്നത്, എങ്ങോട്ടാണ് നോക്കാത്തത്, ലജ്ജ ഉള്ള ഫേസ് ആണോ ഇല്ലയോ, ഭയം മുഖത്തുണ്ടോ ഇല്ലയോ, മാത്രമല്ല ആ സംസാര രീതി, സംസാരിക്കുമ്പോൾ എന്ത് പറയാൻ മടിക്കുന്നു, എന്ത് പറയാൻ മടിക്കുന്നില്ല, ആ സൗണ്ട് ശ്രദ്ധിക്കാം, ടോൺ ശ്രദ്ധിക്കാം, ഏത് വിഷയം റെഫർ ചെയ്യും, റെഫർ ചെയ്യത്തില്ല എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നോക്കാനായിട്ട് സാധിക്കും. ഒബ്സർവിംഗ് നോൺ വെർബൽ ഇൻഫർമേഷൻ. അപ്പോൾ മൂന്ന് നിലയിൽ നമുക്ക് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന വ്യക്തിയുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ സാധിക്കും. ഒരു പേപ്പർ കൊടുത്ത്, ഒരു ഫോം കൊടുത്ത്, മാത്രമല്ല ചോദിച്ച്, മാത്രമല്ല തന്നെ ഒബ്സർവ് ചെയ്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു, 15 മിനിറ്റേ ഉള്ളൂ. വേഗം അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം? ഇത്രയും കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം? സ്വാഭാവികമായിട്ടും പ്രശ്നപരിഹാരമാണോ? കാരണം ഇപ്പോൾ ഇൻഫർമേഷൻ എടുത്ത് വളരെ ലോജിക്കായിട്ട്, വളരെ സീക്വൻസ് ആയിട്ട് ചിന്തിച്ച് നോക്കുക. നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തേ ഉള്ളൂ, കുറെ ചോദിച്ചു വാങ്ങി, കുറെ എഴുതി വാങ്ങി, കുറെ നമ്മൾ നോട്ട് ചെയ്തു, ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്തു. കളക്ട് ചെയ്ത ശേഷം അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? ഓക്കെ, അനലൈസ് ഓർ ഇന്റർപ്രറ്റ് ദി ഇൻഫർമേഷൻ. ഈ വിവരത്തെ നാം എന്ത് ചെയ്യണം? വ്യാഖ്യാനിക്കണം. എങ്ങനെ വ്യാഖ്യാനിക്കുന്നേ? നാം ഇതിനെ ആകമാനം ഒന്ന് പഠിക്കണം. വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥനാപൂർവ്വം ശാന്തമായി ലഭിച്ച എല്ലാ അറിവും നാം വെച്ച് പഠിച്ച് നാം ഈ ഇൻഫർമേഷൻ്റെ ബേസിസിൽ അവൻ്റെ സർവ്വ വിഷയങ്ങളും പഠിക്കേണ്ടതാണ്, പഠിച്ച് നാം മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. ചോദിക്കേണ്ടത് ഈ ഇൻഫർമേഷൻസ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഈ ഇൻഫർമേഷൻസിൻ്റെ, അല്ലെങ്കിൽ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തി ഏതു തരം വ്യക്തിയാണ്. നമുക്കറിയാം ബൈബിളിൽ ഒരു ഒന്നിൽ വിശ്വാസിയായിരിക്കാം, അവിശ്വാസിയായിരിക്കാം, അല്ലെങ്കിൽ പക്വതയുള്ളവനായിരിക്കാം, പക്വത ഇല്ലാത്തവനായിരിക്കാം, ജഡീകനായിരിക്കാം, ആത്മീകനായിരിക്കാം, അല്ലെങ്കിൽ മത്സരബുദ്ധിയുള്ളവനായിരിക്കാം, അനുസരണം കെട്ടവനായിരിക്കാം, ഓർഡേർലി ആയിരിക്കാം, അല്ലെങ്കിൽ ക്രമപ്രകാരം ജീവിക്കുന്നവനായിരിക്കാം. അങ്ങനെ ഇതൊക്കെ വ്യത്യസ്തമായ ആത്മീയ നിലവാരമുള്ള, അല്ലെങ്കിൽ ആളുകൾ വ്യത്യസ്ത തലത്തിൽപ്പെട്ടവരാണ്. ഏതു തരം വ്യക്തിയാണ് എന്ന് ചോദിക്കണം. മറ്റൊന്ന്, ഇവന്റെ പ്രശ്നം എന്താണ്? ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഈ വിവരങ്ങൾ വായിച്ചു നോക്കിയിട്ട് ദൈവവചന പ്രകാരം, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവൻ ഏത് തരം വ്യക്തിയാണ്, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവന്റെ പ്രശ്നം ഏതുതരം പ്രശ്നമാണ്, ഏത് തരം മീൻസ് ഇത് സ്വാർത്ഥതയിലെ പ്രശ്നമാണോ അതോ അവന്റെ പ്രശ്നം തെറ്റായ മുൻഗണന കാരണത്താൽ ഉളവായ നിരാശയും സംഘർഷവുമാണോ അതോ അവന്റെ ഇരു മനസ്സിനാലുള്ള അസ്ഥിരതയാണോ അതോ ഭയത്താൽ ഉളവാകുന്ന വ്യാജമാണോ അതോ അവന്റെ ചിന്താക്കുഴപ്പമാണോ അതോ ഇത് അസൂയയിൽ നിന്നുണ്ടായ വിഷയമാണോ അതോ കുറ്റബോധത്താൽ ഉളവാകുന്ന സുരക്ഷിതത്വമില്ലായ്മയാണോ ഇതെല്ലാം വിഷയങ്ങളാണ്. വിശദമായിട്ടത് ചിന്തിക്കേണ്ടത് വചനത്തിന്റെ വെളിച്ചത്തിൽ ഇവന്റെ പ്രശ്നം എന്താണ്? കുറ്റബോധമാണോ, ഭയമാണോ, നിരാശയാണോ, സ്വാർത്ഥതയാണോ, അതോ വിധിക്കുന്നവനാണോ? ഇങ്ങനെയൊക്കെ നാം ചിന്തിക്കേണ്ടത് ആവശ്യം. മാത്രമല്ല ഇവന്റെ പ്രശ്നങ്ങൾ തമ്മിലുള്ള വ്യത്യാസമല്ല ബന്ധം നോക്കേണ്ടതാണ്. അവന്റെ പല പ്രശ്നങ്ങൾ കാണും, ഈ പ്രശ്നങ്ങൾ തമ്മിലുള്ള ബന്ധം നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല വേറൊന്ന്, അനേക കാര്യങ്ങളോട് ഞാൻ ജസ്റ്റ് സ്കിപ്പിക്കുകയാണ്, മറ്റൊന്നവന്റെ ഉദ്ദേശം എന്താണ്? ഈ വ്യക്തി നമ്മോട് ഇത്രയൊക്കെ സംസാരിച്ചു, ഈ കൗൺസിലിംഗ് പ്രോസസ്സിൽ നമ്മോട് സഹകരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ? എന്തെങ്കിലും ഈവിൾ ഇന്റൻഷൻ ഉണ്ടോ? വെറുതെ നമ്മുടെയോ മറ്റവരുടെയോ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയാണോ? അതോ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണോ? ദൈവത്തെക്കുറിച്ച് അറിയുവാനാണോ? അതൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യം. ഇതെല്ലാം കൂടെ നാം മനസ്സിലാക്കി കണ്ടുപിടിച്ചിട്ട്, അയ്യോ സമയം 10 മിനിറ്റേ ഉള്ളൂ, എനിക്ക് ഒത്തിരി വിഷയങ്ങൾ പറയണം, സോറി, ഞാൻ നോട്ട്സ് തരാം, കാരണം സമയത്തിൻ്റെ കുറവുണ്ട്. ഓക്കെ, ഈ വിഷയങ്ങളെല്ലാം നമ്മൾ തന്നെ ചോദിച്ച്, ഏതെല്ലാം വിശ്വാസി, ഏത് പ്രോബ്ലം, ഇതൊക്കെ ചോദിച്ചിട്ട് ചിന്തിച്ചിട്ട് നാം എന്ത് ചെയ്യണം? അനലൈസ് ചെയ്ത് എന്ത് ചെയ്യണം? ഈ കൗൺസിലിയോട് ഈ കാര്യം വളരെ ശാന്തമായിട്ട് പറയാം. ഇന്ന പോലൊക്കെയാണ് കാര്യങ്ങൾ, ഇന്ന പോലൊക്കെയാണ് വിഷയങ്ങൾ. ഒരുപക്ഷെ അദ്ദേഹം സമ്മതിക്കത്തില്ലായിരിക്കും, അന്നേരം എന്ത് ചെയ്യണം? സമ്മതിക്കത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മുടെ ആ അനാലിസിസ് അത്ര ശരിയായില്ല എങ്കിൽ ആവർത്തിക്കണം, റിപ്പീറ്റ് ചെയ്യണം. ഏത് ഇൻഫർമേഷൻസ് കൂടുതലെടുക്കുക, തന്നെ പരിചയമുള്ളവരോട് ചോദിക്കുക, അങ്ങനെയൊക്കെ അതതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ടത് ആവശ്യം. ഇത്രയും ചെയ്ത ശേഷം നമ്പർ 5, 5th സ്റ്റെപ്പ്, ഇൻസ്ട്രക്ട് ദ കൗൺസിലിംഗ് മീൻസ് ഉപദേശിക്കുക അല്ലെ, ബുദ്ധിപദേശം കൊടുക്കുക. എന്താ ബുദ്ധിപദേശം? മീൻസ് നാം കണ്ടുപിടിച്ച അവരുടെ എന്താണ് റൂട്ട് കോസ് പ്രോബ്ലംസ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ അവരെ പഠിപ്പിക്കുക. എന്ത് പഠിപ്പിക്കണം? വചനം പഠിപ്പിക്കണം. എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, അവർക്ക് കൊടുക്കേണ്ട ഉപദേശം എന്താണ്? അത് ബിബ്ലിക്കലായിരിക്കണം. എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, ലോകപ്രകാരമുള്ള ഫിലോസഫിയോ സൈക്കോളജിയോ പറഞ്ഞാൽ പോരാ. നമ്മൾ നേരത്തെ ചിന്തിച്ചു കഴിഞ്ഞു, ലോകത്തിലെ ഉണ്ടല്ലോ മനഃശാസ്ത്രജ്ഞന്മാരുടെയോ ചിന്ത ഫിലോസഫേഴ്സിൻ്റെയോ ചിന്തകൾ പറഞ്ഞാൽ പോരാ. ഇറ്റ് ഷുഡ് ബി ബിബ്ലിക്കൽ. കാരണം കർത്താവ് നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയായതുകൊണ്ട് തെറ്റിപ്പോകുന്നു. മത്തായി 22:29 വാക്യത്തിൽ എടുക്കേണ്ട ആവശ്യം, തിരുവെഴുത്തുകളെ അറിയാത്തതുകൊണ്ട് തെറ്റിപ്പോകുന്നു. എല്ലാ തെറ്റിൻ്റെയും റൂട്ട് കോസ് തിരുവെഴുത്തുകളെ അറിയായ്മയാണ്. എല്ലാ പ്രശ്നത്തിൻ്റെയും റൂട്ട് കോസ് പാപമാണ്. എല്ലാ പ്രശ്നത്തിൻ്റെയും റൂട്ട് കോസ് ദൈവത്തിൽ നിന്ന് അകന്നതാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നത് പാപം, അവിശ്വാസം, ദൈവത്തിൻ്റെ വചനത്തെ മനസ്സിലാക്കാതിരിക്കുക, ഇതൊക്കെ പ്രശ്നങ്ങളുടെ കാരണങ്ങളിൽ പെടുന്നതാണ്. പ്രധാനമായിട്ടും പ്രശ്നപരിഹാരത്തിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ ബേസിസിലുള്ള ബുദ്ധി ഉപദേശം കൊടുക്കണം. കാരണം ദൈവവചനം മാത്രമാണ് പ്രാക്ടിക്കൽ, കോംപ്രിഹെൻസീവ്, ട്രസ്റ്റ് വർദി ആൻഡ് പ്രോഫിറ്റബിൾ. പ്രോഫിറ്റബിൾ 2 Timothy 3:16 അല്ലേ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകപ്രാപിച്ച് നികഞ്ഞവനാകേണ്ടതിന് അത് പ്രയോജനം. പ്രോഫിറ്റബിൾ വായിക്കുന്നു ദൈവത്തിൻ്റെ വചനം മാത്രം. മാത്രമല്ല ബിബ്ലിക്കൽ ആക്യുറേറ്റ് മീൻസ് എന്താ മലയാളം? ആക്യുറേറ്റ് കൃത്യമായി അല്ലേ, കൃത്യമാണോ? ആക്യുറേറ്റ് വചനത്തിലാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും വാക്യമെടുത്ത് കാണിച്ചാൽ പോരാ, ഹാൻഡ് ഇവിടെ ഞാൻ എഴുതിയേക്കുന്നു. പക്ഷേ അത് ഉപദേശപരമായിട്ട് ശരിയായിരിക്കണം, അത് ആക്യുറേറ്റ് ആയിരിക്കണം. അതിൻ്റെ വ്യാഖ്യാനം ഔട്ട് ഓഫ് കോണ്ടസ്റ്റ് ഒരു വാക്യം എടുത്ത് കാണിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന അനേകരുണ്ട്. ഒരു കോണ്ടസ്റ്റ് നമുക്കറിയാം, ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, വേർഡ് ഔട്ട് ഓഫ് കോണ്ടസ്റ്റ് ക്യാൻ ബി എ പ്രീടെക്സ്റ്റ്. ഔട്ട് ഓഫ് കോണ്ടസ്റ്റിലെ വാക്യം അത് പ്രീടെക്സ്റ്റ് ആകും. അതൊരു എന്താ പറയുന്നത്, അതൊരു തെറ്റായ ചിന്ത, തെറ്റായ ആശയം പഠിപ്പിക്കാനുള്ള കാരണമായിട്ട് മാറും, ഒരു ഉപാധിയായിട്ട് മാറും. കോണ്ടക്സ്റ്റ് മാറ്റിയല്ല ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ടീച്ചിങ്, ഡോക്ട്രിൻ, ആ പാസേജിൻ്റെ മീനിങ്, ആ വാക്യത്തിൻ്റെ അർത്ഥം ശരിയായിട്ടും ആക്യുറേറ്റ് ആയിട്ട് പഠിപ്പിക്കണം. ബിബ്ലിക്കൽ ആക്യുറേറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ്. എന്തെങ്കിലും പഠിപ്പിച്ചാൽ പോരാ, ആ ആളിന്റെ പ്രശ്നത്തിന് അനുയോജ്യമായ വാക്കുകളാണ് പഠിപ്പിക്കണം, അദ്ദേഹത്തിന്റെ ആവശ്യമനുസരിച്ച് പഠിപ്പിക്കണം. അത് ഇറ്റ് ഷുഡ് ബി റെലവൻറ്റ് ടു ദി ടു കൗൺസിലീസ് നീഡ്സ്. കൗൺസിലിയുടെ ആവശ്യത്തിന് അനുയോജ്യമായ ദൈവത്തിന്റെ വചനം സംസാരിച്ച് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്. അത് അപ്രോപ്രിയേറ്റ് ഉദ്ദേശിക്കുന്നത് ആ കണ്ടന്റ് കണ്ടന്റ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ആസ് വെൽ ആസ് ദ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ആ നാം പഠിപ്പിക്കുന്ന ആ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അനുയോജ്യമായിരിക്കണം, പഠിപ്പിക്കുന്ന രീതിയും അനുയോജ്യമായിരിക്കണം. ഒരു വ്യക്തിയോട് ലളിതമായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിപ്പിക്കാം, ചിലപ്പോൾ ചിലരെ ഉറക്കം ഉണ്ടല്ലോ ഒരു ക്ലാസ് പോലെ പഠിപ്പിക്കാൻ സാധിക്കും, അത് പല നിലയിൽ അത് അനുയോജ്യമായത് ആയിരിക്കാം. സോ നമ്പർ ഫൈവ്, ഇൻസ്ട്രക്ട് ദ കൗൺസിലിംഗ്. നമ്പർ സിക്സ്, ഇനി എന്താ ചെയ്യേണ്ടത്? ഇത്രയൊക്കെ ആയപ്പോൾ എന്ത് ചെയ്യണം? വിജയോജനം പഠിപ്പിച്ചു, അവൻ്റെ പ്രശ്നമൊക്കെ നമ്മൾ കേട്ടു, അവന് അനുയോജ്യമായ അനുയോജ്യമായ സന്ദേശം കൊടുത്തു, ദൈവത്തിന്റെ സത്യങ്ങൾ പഠിപ്പിച്ചു, ഇനി എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് ആരെങ്കിലും, അഞ്ചു മിനിറ്റേ ഉള്ളൂ, ഓക്കെ, പ്രയർ വേറെ പറഞ്ഞാൽ ഒരു തീരുമാനമെടുക്കുവാനായിട്ട് പ്രേരിപ്പിക്കണം. ഒരു തീരുമാനം മീൻസ് എൻകറേജ് കൗൺസിലി ടു ടേക്ക് എ ഡെഫിനിറ്റ് കമ്മിറ്റ്മെന്റ്. എന്ത് വിഷയം പഠിച്ചുവോ, ഏത് സത്യം പഠിപ്പിച്ചുവോ, ആ സത്യത്തോട് അവൻ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞു വിട്ടാൽ മാത്രം പോരാ, ആ ഇത്രയൊക്കെ നീ മനസ്സിലാക്കാന്ന് പറഞ്ഞു വിട്ടാൽ പോരാ. കാരണം തീരുമാനിക്കാത്തിടത്തോളം എങ്ങനെ തന്നെ പോകും? പഴയ പോലെ തന്നെ പോകും. നമുക്കറിയാം കൗൺസിലിങ്ങിന്റെ ലക്ഷ്യം എന്താണ്? ആ വ്യക്തിയിൽ ചേഞ്ചസ് ഉണ്ടാകണം. ചേഞ്ചസ് ഉണ്ടാകണമെങ്കിൽ അവൻ തന്നെ തീരുമാനിക്കണം. ഹി ഹാസ് ടു ചൂസ്. ചേഞ്ചസിന് വേണ്ടി അവൻ ചൂസ് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? പിന്നെ അതുപോലെ പോകട്ടെ, അത് പിന്നെയും ഫർദർ ഫെയിലിയറിലേക്ക് പോകട്ടേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഒരു വ്യക്തമായ തീരുമാനത്തിനായിട്ട് നാം അവരെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം, മോട്ടിവേറ്റ് ചെയ്യണം. അത് ഞാൻ എലാബറേറ്റ് ചെയ്യുന്നില്ല, അല്പം കൂടെ വിശദമായിട്ടുണ്ട് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സിനെ കുറിച്ചൊക്കെ. ചേഞ്ച് ഇല്ലെങ്കിലോ? നമ്മൾ എത്ര പറഞ്ഞിട്ടും ഇവിടെ തീരുമാനം ചെയ്യുന്നില്ല. ചേഞ്ച് മീൻസ് തീരുമാനം ചെയ്യുന്നില്ലെങ്കിലോ? റിപ്പീറ്റ് ആണ് അല്ലേ? ഓക്കെ, റിപ്പീറ്റ് ചെയ്താൽ റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ വേറൊരു വാക്യം പൗലോസിന്റെ വാക്ക് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. വാക്യം നോക്കി, രണ്ട് തെസ്സലോനിയൻ 3:15, അവിടെ പൗലോസ് അത് തന്നെ പറഞ്ഞേ. 14:15, 14:15
ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേറെ തിരിക്കുവേൻ. എങ്കിലും ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കുക അത്ര
വേണ്ടത്. ഇവിടെ രണ്ട് കാര്യം അതിന്റെ ബാലൻസ് ചിന്തിക്കണം. പൗലോസ് പറയുമ്പോൾ ഈ വാക്ക് കേൾക്കാത്തവനോട് എന്ത് ചെയ്യണം? വീട്ടാകാം. അപ്പോൾ നാം ഒരു വ്യക്തിയെ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടും അവൻ തീരുമാനം ചെയ്യുന്നില്ല, അവന് ജീവിതത്തിൽ ചേഞ്ചസ് ഉണ്ടാകുവാൻ താല്പര്യമില്ല എങ്കിൽ അവനെ പബ്ലിക്കലി റിബ്യൂക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ എങ്കിലും വീണ്ടും അവനോട് ഇടപെടുവാൻ നാം സന്നദ്ധരായിരിക്കണം, താല്പര്യം ആയിരിക്കണം. സെവൻത് ഹെൽപ്പ് കൗൺസിലിംഗ്. അപ്പം നമ്മൾ സെവൻത് പറയുമ്പോൾ ഒരു കൗൺസിലി അവൻ ഒരു തീരുമാനം ചെയ്തു, ഒരു ഡിസിഷൻ എടുത്തു, കമ്മിറ്റ്മെൻറ്റ് എടുത്തു. അവനോട് എന്ത് ചെയ്യണം? ഹെൽപ്പ് കൗൺസിലി ടു മേക്ക് ഇൻസ്ട്രക്ഷൻ പെർമനൻ്റ് ഇൻ ദയർ ലൈഫ്സ്. അവരുടെ ജീവിതത്തിൽ എടുത്ത തീരുമാനം അത് നിലനിൽക്കുവാനായിട്ട് അവരെ സഹായിക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കണം. അവരൊരു തീരുമാനമെടുത്തു, നാം പഠിപ്പിച്ച ആ ആശയത്തിൻ്റെ അല്ലെങ്കിൽ ബൈബിൾ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനം അതിലവൻ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെ നിലനിൽക്കേണ്ടത്? രണ്ട് മൂന്ന് കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണം. എന്ത്? ഒരു വാക്യം ജസ്റ്റ് വായിക്കാം. പ്രോവർബ്സ് 13:20, അവർക്ക് വേണ്ടുന്ന ബുദ്ധി ഉപദേശം കൊടുക്കണം. എടുത്ത ഈ തീരുമാനത്തിൽ നീ നിലനിൽക്കണം. എങ്ങനെ നിലനിൽക്കാൻ സാധിക്കും? ഒരു മൂന്നാല് കാര്യങ്ങൾ അവരെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഏത് കാര്യങ്ങളാണ്? ജ്ഞാനികളോടുകൂടെ നടക്കുക, നീയും ജ്ഞാനിയാകും, ദോഷമാക കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. അവരെ പഠിപ്പിക്കേണ്ടി വരും നിനക്ക് എന്ത് ചെയ്യണം. ചിലതൊക്കെ വിട്ടുകളയണം, ചിലരെയൊക്കെ വിട്ടുകളയണം. അവോയ്ഡ് സർട്ടൺ തിങ്സ്, അവോയ്ഡ് സർട്ടൺ പ്ലേസസ്, അവോയ്ഡ് സർട്ടൺ പീപ്പിൾ. അപ്പോൾ വീണ്ടും നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രശ്നത്തിലേക്ക് വീഴുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കണം, ഉപേക്ഷിക്കണം, അവോയ്ഡ് ചെയ്യാൻ പഠിപ്പിക്കണം. പിന്നെ മറ്റൊന്ന്, റോമൻസ് 13:14 വാക്യം കൂടെ അവിടെ വായിക്കുന്നത്, ആ ജഡത്തിന് വേണ്ടി, ആ
കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കൽ.
മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കൽ, റോമൻസ് 13:14. എക്സോർട്സ് കൗൺസിലി ടു കൾട്ടിവേറ്റ് ഗോഡ്ലി തിങ്കിങ്. നാം കൗൺസിലെ ബോധ്യമാക്കണം. നീ തീരുമാനം നല്ല കാര്യമാണ്, പക്ഷെങ്കിൽ ഇതിൽ നിലനിൽക്കണമെങ്കിൽ നീ ഗെറ്റ് റിഡ് ഓഫ് ദ തിങ്സ് ദ റൌസ് ഫ്ലഷ് ദ കീബിൾ അസോസിയേഷൻ. മാത്രമല്ല, കൾട്ടിവേറ്റ് ഗോഡ്ലി തിങ്കിങ് ആൻഡ് ബിഹേവിയർ. ആത്മീയ ചിന്ത ജഡത്തിനായി ചിന്തിക്കരുത്. ചിന്തയെ കൺട്രോൾ ചെയ്യണം, ചിന്തയെ സൂക്ഷിക്കണം. ആത്മീയ ചിന്ത ഹൃദയത്തിലുണ്ടാകണം. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ദൈവിക ചിന്തകൾ ഭരിക്കപ്പെടണം. അതെങ്ങനെ സാധിക്കും? ദൈവമാരുടെ കൂട്ടായ്മയാൽ, ദൈവവചനമാരുടെ കൂട്ടായ്മയാൽ, ദൈവദാസന്മാരുടെ കൂട്ടായ്മയാൽ അത് സാധിക്കും. വേറൊന്ന് അത്യാവശ്യമായ മറ്റൊരു കാര്യം, നാം നമ്മുടെ മുൻപിൽ വന്ന് തീരുമാനമെടുത്ത ആ കൗൺസിലിയെ, ആ സഹോദരനെ എന്തുകൂടെ ബോധ്യപ്പെടുത്തണം? അപ്രതീക്ഷിതമായി പരാജയം വന്നാൽ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുകൂടെ പഠിപ്പിക്കണം. പരാജയം വരത്തില്ലേ? നോ സക്സസ് ഈസ് ഫൈനൽ, നോ ഫെയിലിയർ ഈസ് ഫൈനൽ. അവനെ ബോധ്യപ്പെടുത്തണം. Proverbs 24:16, നീതിമാൻ വീണാൽ അങ്ങനെയാ. പ്രോവബ്സ് സദൃശ്യവാക്യം അതിന്റെ 24:16,
നീതിമാൻ
ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കുന്നു. അതിനെ ബോധ്യപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതല്ല, വീഴാൻ ലൈസൻസ് അല്ല നമുക്കറിയാം കാര്യം. അതിനെ ബോധ്യപ്പെടുത്തണം, വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷെങ്കിൽ ഇതിനടുത്ത് കിടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്ത് ചെയ്യണം അവന്? അവൻ അതിനെങ്ങനെ ഫേസ് ചെയ്യണം അവനെ പഠിപ്പിക്കണം. ഫെയിലിയർ ഉണ്ടാകാമല്ലോ ആർക്കും. എങ്ങനെയാണ് ഫെയിലിയറിനെ അവൻ അപ്രതീക്ഷിതമായ ഉണ്ടാകാൻ ചാൻസ് ഉള്ള പരാജയത്തെ ഈ ഈ റീസെന്റ്ലി വളരെ കമ്മിറ്റഡ് ആയ ചേഞ്ചസിന് വിധേയപ്പെട്ട ഈ വിശ്വാസി എങ്ങനെ നേരിടണം? രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്, ഞാൻ വേഗം അത് പറഞ്ഞുവിടാം. അങ്ങനെ പറഞ്ഞു പോകാം. പാപത്തെ അവൻ ഗൗരവമായിട്ട് കാണാൻ പഠിപ്പിക്കണം. അവനെ പഠിപ്പിക്കണം പാപത്തെ എപ്പോഴും ഗൗരവമായിട്ട് കാണാം. പാപത്തെ ലാഘവബോധ്യത്തോടെ കാണുവാനായിട്ട് പാടില്ല. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നീ എപ്പോഴും ഏറ്റെടുത്തിരിക്കണം. പാപത്തെ ദൈവസന്നിധിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഏറ്റുപറയണം. സഹായത്തിനോ വിജയത്തിനും ദൈവത്തിന്റെ സഹായം തേടണം. ക്രിസ്തുവിൽ നമുക്കുള്ള റിസോഴ്സസിനെ കുറിച്ച് ബോധവാനാകണം. നമുക്കുള്ള നന്മകളെക്കുറിച്ച് എപ്പോഴും ചിന്ത ഉള്ളവനായിരിക്കണം. പിന്നെ ഉണ്ടായ പരാജയത്തിൽ നിന്നും പാഠം പഠിച്ച് എഴുന്നേറ്റ് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാകണം. പൂർണ്ണമായിട്ട് പർപ്പസ്ലി സംഭവിച്ചതൊക്കെയും പിറകിൽ കളഞ്ഞ് മുന്നോട്ട്. പലരും പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞുള്ളതൊക്കെയും ആ മറക്കും, ഫോർഗെറ്റിംഗ് ദ പാസ്റ്റ്, മുന്നോട്ട് പോകും. അങ്ങനെ ആ കൗൺസിലിയെ നാം എന്ത് ചെയ്യണം? അവൻ്റെ തീരുമാനത്തിൽ നിലനിൽക്കാനായിട്ട് ഞാൻ നിർത്താൻ ഒരു രണ്ട് മിനിറ്റ് കൂടെ എനിക്ക് ദയവേ പ്ലീസ്. നിലനിൽക്കാനായിട്ട് അവനെ പഠിപ്പിക്കണം, സഹായിക്കണം. രണ്ട് പോയിന്റ് കൂടെ പറഞ്ഞു തീർക്കാൻ വേറെ ഉണ്ട്, അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ. എയ്റ്റ് സ്റ്റെപ്പ്, ഹെൽപ്പ് കൗൺസിലിംഗ് ടു പുട്ട് ദീസ് പ്രിൻസിപ്പിൾസ് ഇൻ ടു പ്രാക്ടീസ്. ഹെൽപ്പ് കൗൺസിലിംഗ് ടു പുട്ട് ദീസ് പ്രിൻസിപ്പിൾസ് ഇൻ ടു പ്രാക്ടീസ്. മുകളിൽ പറഞ്ഞ ഈ ആശയങ്ങൾ, സത്യങ്ങൾ പ്രാവർത്തികമാക്കുവാനായിട്ട് അവനെ സഹായിക്കണം. നമുക്കറിയാം ഒരു ചേഞ്ചസും ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകത്തില്ല. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഒരു വ്യക്തിയും ഒരു ദിവസം കൊണ്ട് ഗോഡ്ലി ആയിട്ട് തീരത്തില്ല. ടേക്സ് ടൈം. നമുക്കും പേഷ്യൻസ് വേണം അല്ലേ? അവർക്ക് അവരെ നമ്മൾ പഠിപ്പിക്കണം, അവരുടെ ആ അനുഭവത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് അതുവരെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം ഒരു വെൻ സംതിങ് ഇസ് ഡൺ റിപ്പീറ്റഡ്ലി ഇറ്റ് ബിക്കംസ് എ പാറ്റേൺ ദറ്റ് ഇൻ ടേൺ ഫോംസ് ദ ഹാബിറ്റ്. ഹാബിറ്റ്സ് മേ ബി ആറ്റിറ്റ്യൂഡ്, ആക്ഷൻ ഓർ തോട്ട്സ്. ഹാബിറ്റ്സ് ലീഡ്സ് ടു ക്യാരക്ടർ. നമുക്കറിയാം ഒരു കാര്യം ജീവിതത്തിൽ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. ആ ഹാബിറ്റാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡായിട്ട് സ്വഭാവമായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ ഇത് സ്വഭാവമായിട്ട് സ്വാഭാവികമായിട്ട് നല്ല സ്വഭാവം, നല്ല റെസ്പോൺസ്, നല്ല റിയാക്ഷൻ നമുക്ക് വരണമെങ്കിൽ ആ ഒരു ആത്മീയ കാര്യം നിരന്തരം ചെയ്യണം, നിരന്തരം ചെയ്ത് ഹാബിറ്റ് ആകണം. അങ്ങനെ ഹാബിറ്റ് നമ്മുടെ ക്യാരക്ടറായിട്ട് നമ്മുടെ സ്വഭാവമായിട്ട് മാറത്തില്ല. അപ്പോൾ ഇത് പഠിപ്പിക്കണം. ഇറ്റ് ടേക്സ് ടൈം. 8, 9 ഹെൽത്ത് കൗൺസിലിംഗ് പെർസിവിയർ ഇൻ ബിബ്ലിക്കൽ ചേഞ്ച്. ഹെൽത്ത് കൗൺസിലിംഗ് ടു പെർസിവിയർ ഇൻ ബിബ്ലിക്കൽ ചേഞ്ച്, അതായത് ദൈവവചന പ്രകാരം ഉണ്ടായ രൂപാന്തരത്തിൽ നിലനിൽക്കുവാൻ, തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുവാൻ അവനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുറമോട്ട് അവൻ പോകരുത്, പിന്നെ വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് അവൻ പോകുവാനായിട്ട് നമ്മൾ അവനെ പഠിപ്പിക്കേണ്ടത് ആവശ്യം. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ ബിബ്ലിക്കൽ ചേഞ്ച് റിക്വയേഴ്സ് ടൈം, എഫേർട്ട് ആൻഡ് ഡെയിലി എക്സ്പീരിയൻസ്, ഡെയിലി പ്രാക്ടീസ്. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, പാസ്റ്റ് വിക്ടറി ഈസ് നോട്ട് ഇനഫ്. ഇന്നലെ ജയിച്ചു പോരാ, നാളെയും ജയിക്കണം. ഇന്നലത്തെ ജയം നമുക്ക് പ്രോത്സാഹനം തരുമെങ്കിലും നാളത്തെ പരാജയ, നാളത്തെ ജയത്തിനത് യാതൊരു അടിസ്ഥാനവുമല്ല. നാളത്തെ ജയത്തിന്, ഇന്നത്തെ ജയത്തിന്, ഇന്നത്തെ എൻ്റെ ലൈഫ് വിത്ത് ദ ലോർഡ് ഈസ് ദ ബേസിസ്. നാളത്തെ എൻ്റെ ജീവിതത്തിന് നാളെ ഓരോ ദിവസവും ഒരു ചലഞ്ചാണ്, ഓരോ ദിവസവും വിശ്വാസത്തിനും വെല്ലുവിളിയാണ്. അപ്പോൾ നാം നമ്മുടെ കൗൺസിലിയെ എൻകറേജ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം, പഠിപ്പിക്കണം. എന്ത്? നിരന്തരം വിജയിച്ചു പോകുവാനായിട്ട്, അവൻ പേഴ്സിയർ ചെയ്യുവാനായിട്ട്, മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാനായിട്ട് പുറമോട്ട് പോകാം. നമുക്കറിയാം ഈ കളിക്കാർ അല്ലെ, സ്പോർട്സ്മെൻ എന്നും പ്രാക്ടീസ് ചെയ്യും, എന്നും പഠിക്കും, എന്നും അവർ നിരന്തരം അധ്വാനിക്കും. അങ്ങനെ നിരന്തരം അധ്വാനിച്ചെങ്കിൽ മാത്രമേ കൗൺസിലിംഗ് ഫിറ്റായി ഹെൽത്തി ആയിട്ടിരിക്കൂ. ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. എട്ട് പ്രോസസ് ടു കൗൺസിലിംഗിൽ 8 പോയിന്റ്സ് എന്നിച്ച് വേഗം അത് ആവർത്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം.